അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. صدق الله العلي العظيم. رب اشرح لي صدري വയസ്സർ അലി അമ്രി വഹുലൽ ഒക്കുദത്തമ്മിൽ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും സന്മാർഗത്തിനുമനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 59 ആയത്തുകൾ സൂറത്തുൽ ബക്കറയിൽ നിന്ന് പഠിച്ചു. സൂറത്തുൽ ഫാത്തിഹ വേറെയും. ഇനി 60-ാമത്തെ ആയത്താണ് എനിക്ക് എടുക്കാനുള്ളത്. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ബനു ഇസ്രായേലുകളുടെ ചരിത്രമാണ് അല്ലെ സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പഠനമല്ല ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. പകരം ആ ചരിത്ര സംഭവങ്ങളെ കാലക്രമത്തിലല്ലെങ്കിലും ചിലത് എടുത്തുദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഭിസംബോധിതരും പ്രബോധിതരുമായ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൂട്ടത്തിൽ മുശ്രിക്കുകളെയും ചില കാര്യങ്ങൾ തെരിയപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയുമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വിഷയത്തിന്റെ അവതരണം ഒരു ചരിത്ര അവതരണത്തിന്റെ ക്രമാനുഗതമായ രീതിയിലല്ല. പകരം കാരണം ഒരു ചരിത്രവിവരണമല്ല, പകരം അതിൽ നിന്നൊക്കെയുള്ള ചില പാഠങ്ങൾ സാന്ദർഭികമായി എടുത്തുദ്ധരിക്കുക. 59-ാമത്തെ മറ്റേ ആയത്തിൽ പറഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയല്ല ഇതിന്, അതിനടക്കുള്ള ഒരു ഭാഗമാണ് 60-ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. ഞാൻ വേഗം ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും മുസാഫിൽ പ്രത്യേകം നോക്കണം, ആയത്തുകളുമായി നല്ല പരിചയം ഉണ്ടാകണം, പദാനുപദാർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം പദാനുപദാർത്ഥം സ്വയം കണ്ടെത്താൻ കഴിയും ഇൻഷാല്ലാഹ്. കുടിനീരിന് അപേക്ഷിച്ച സന്ദർഭം, കുടിവെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുക, സലാത്തുൽ ഇസ്തിസ്ഖ എന്ന് കേട്ടിട്ടുണ്ടാവും, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമസ്കാരം. ഇസ്തസ്ഖ സഖ എന്നതിൽ നിന്ന് വന്നതാണ് ഇസ്തസ്ഖ. കുടിനീരിന് അപേക്ഷിച്ച ആ സന്ദർഭം ഓർക്കുക. ആര്? മൂസ അലൈഹി സലാം. ലി ഖൗമിഹി, തന്റെ ജനതയ്ക്ക് വേണ്ടി. അപ്പോൾ നാം പറഞ്ഞു, ഇളരിപ്പ് നീ അടിക്കുക, അമൃതസിയാണ്, ഇളരിപ്പ് നീ അടിക്കുക, അസാക്ക നിന്റെ വടി കൊണ്ട്. 60-ാമത്തെ ആയത്ത്, ഇളരിപ്പ് അസാക്ക നിന്റെ വടി കൊണ്ട് നീ അടിക്കുക അൽ ഹജർ കല്ലിനെ. ഫംഫജറത്ത്, അപ്പോൾ പൊട്ടി ഒഴുകി. മിൻഹു, അതിൽ നിന്ന്. ഇസ്നത്ത അശറ, 12 അയിന ഉറവകൾ. കത് അജിമ, തീർച്ചയായും അറിഞ്ഞു. കുല്ലു ഉനാസിൻ, എല്ലാ മനുഷ്യരും. മഷ്റബഹും, തങ്ങളുടെ കുടിനീരിന്റെ ഇടം. കുലു, നിങ്ങൾ തിന്നുക. വഷറബു, നിങ്ങൾ കുടിക്കുക. മിൻ റിസ്ഖില്ല, അള്ളാഹുവിന്റെ വിഭവത്തിൽ നിന്ന്. വലാ തഗസൌ, നിങ്ങൾ അതിരി കവിയരുത്, കുഴപ്പമുണ്ടാക്കരുത്. പിള്ളറിഞ്ഞ് ഭൂമിയിൽ മുഫ്സിദീൻ, നാശകാരികളായി നിങ്ങൾ ഭൂമിയിൽ അതിരു കവിയാതിരിക്കുക. ഇവിടെ കൂടി ഞാൻ അർത്ഥം പറഞ്ഞുതരാം, മൂന്നട്ട് പറയാം, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു കാര്യം എന്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടു. അതായത് ആയത്തിന്റെ നമ്പർ ആയത്ത് കഴിഞ്ഞിട്ടാണ് മുസാഫിലില്ല. അപ്പൊ മുസാഫിൽ 60 എന്നിട്ടിട്ട് പിന്നെ അടിയിലേക്കല്ല നോക്കണം, അതിന് മുകളിലേക്കാണ് നോക്കണത്. ആയത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആയത്തിന്റെ നമ്പർ ഇടുക കേട്ടോ. മൂസ കുടിനീരിന് അപേക്ഷിച്ച സന്ദർഭം ലിഖൗമിഹി തന്റെ ജനതയ്ക്ക് വേണ്ടി. അപ്പോൾ നാം പറഞ്ഞു ഇലരിപ്പി ആസാക്ക നിന്റെ വടി കൊണ്ട് നീ അടിക്കുക അൽ ഹജർ കല്ലിനെ. ഫജറത്ത് അപ്പോൾ പൊട്ടിയൊഴുകി മിൻഹു അതിൽ നീ സിനത്ത ആശറ അയിന 12 ഉറവകൾ. കത് അലിമ കുല്ലു ഉനാസിൻ ഓരോ ജനവിഭാഗങ്ങളും ഉനാസ് ജനങ്ങളുടെ സംഘങ്ങൾ ഓരോ ജനവിഭാഗങ്ങളും അറിഞ്ഞു. മഷ്റബഹും അവരുടെ കുടിനീരിന്റെ സ്ഥലം. കുലു വശ്റബു അതുകൊണ്ട് കുലു നിങ്ങൾ ഭക്ഷിക്കുക വശ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. മിൻ റിസ്ഖില്ല അല്ലാഹുവിന്റെ വിഭവങ്ങളിൽ നിന്ന് വിഭവത്തിൽ നിന്ന്. വലാ തവസവും നിങ്ങൾ അതിര് കവിയരുത് കുഴപ്പമുണ്ടാക്കരുത്. ഫിൽ അർദി ഭൂമിയിൽ മുഫ്സിദീൻ നാശകാരികളായി കുഴപ്പമുണ്ടാക്കരുത്. ഒന്നും കൂടി കുടിനീരിന് വേണ്ടി അപേക്ഷിച്ച സന്ദർഭം മൂസ അലൈഹിസ്സലാം ലിഖൗമിഹി തന്റെ ജനതയ്ക്ക് വേണ്ടി. അപ്പോൾ നാം പറഞ്ഞു ഇലരിപ്പി അസാക്കൽ ഹജർ താങ്കളുടെ വടി കൊണ്ട് ആ കല്ലിൽ നീ നിന്റെ വടി കൊണ്ട് ആ കല്ലിൽ അടിക്കുക. ഫം ഫജറത്ത് അപ്പോൾ പൊട്ടിയൊഴുകി മിൻഹു അതിൽ നിന്ന് സിനത്ത ആശ്രത്തായിന 12 ഉറവകൾ. അലിമ കുല്ലു ഉനാസിൻ ഓരോ ജനവിഭാഗവും അറിഞ്ഞു. മശ്റബഹും തങ്ങളുടെ കുടിനീരിന്റെ സ്ഥലം. കുലൂ നിങ്ങൾ ഭക്ഷിക്കുക വശ്റബൂ നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. മിൻ റിസ്ഖില്ലാ അല്ലാഹുവിന്റെ വിഭവത്തിൽ നിന്ന്. വലാ തവസവും നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് അതിര് കവിയരുത്. ഫിൽ അർദി ഭൂമിയിൽ മുഫ്സിദീൻ നാശങ്കാരികളായി. അപ്പൊ ഇത് മൂസാ നബി അലൈഹിസ്സലാമിനെ നമുക്കറിയാം ചെങ്കടല് കടന്ന് സീനാ മരുഭൂമിയിലെ കാദേശ് ഭാഗത്താണ് താൻ പഠിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇവരെ അങ്ങോട്ട് എത്തിച്ചതിൽ രണ്ടൊന്നും ഫിറാവൂനിൽ നിന്ന് രക്ഷപ്പെടലാണ്, മറ്റൊന്ന് ബനു ഇസ്രായേലുകളെ ഒരു നല്ല ഒരു സമൂഹമാക്കി മാറ്റി അവരെ സംസ്കരിച്ചെടുക്കലും അതിന്റെ ലക്ഷ്യമാണ്. അവർക്ക് ചില പരീക്ഷണങ്ങളും ചില പരിശീലനങ്ങളും ചില കാര്യങ്ങളൊക്കെ നൽകി ഒരു ഉത്തമ സമൂഹമാക്കിയിട്ട് അവരെ മാറ്റിയെടുക്കുക എന്നതാണ് അവരെ മരുഭൂവാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അതിൽ നിന്ന് അവരെ ഒരു വലിയൊരു അവർക്ക് ചില ശിക്ഷണ ശീലങ്ങൾ പഠിപ്പിക്കണം ഇതൊക്കെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ ഈ ചെങ്കടല് കടന്ന് അപ്പുറത്തെത്തി എന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ കടല് കടന്നു എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട് കടജത്ര നമ്മുടെ കടല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണല്ലോ. പക്ഷെ നിങ്ങൾ ചെങ്കടലിന്റെ ആ ഭാഗത്ത് പോയാൽ ഞമ്മള് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പുഴയുടെ വീതിയെ ആ ഭാഗത്തിനുള്ളു. നമ്മുടെ ഭാരതപ്പുഴയുടെ ഒരു വീതിയെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു വീതിയെ കൂടിയ വീതിയെ യഥാർത്ഥത്തിൽ ചെങ്കടലിന്റെ ആ ഭാഗത്ത് ഉള്ളു. അപ്പോ അവിടുന്ന് അവര് എത്തിയ സ്ഥലമൊക്കെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അവര് ചെങ്കടൽ കടന്ന് എത്തിയ ആ ഭാഗം. അപ്പൊ അവിടെയാണ് അവർ താമസിച്ചത്. അപ്പൊ പിന്നീട് ആ ഫിറാവൂനിന്റെ സൈന്യത്തിന്റെ സൈനിക അവശിഷ്ടങ്ങളൊക്കെ ആ കടലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടെടുത്തതായിട്ട് സമുദ്ര പര്യവേഷകന്മാർ കണ്ടെടുത്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തി. ആ എത്തിയ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും സീനാ മരുഭൂമിയിലെ ആ ഭാഗത്ത് ഇവർക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവരെ കയ്യിലുള്ള ഭക്ഷണവും ഏതാണ്ട് ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് മഞ്ഞ സെൽവൊക്കെ ഇറക്കി കൊടുത്തതും ഒക്കെ നമുക്കറിയാം. പക്ഷെ കുടിനീര് അവസാനം കുറച്ചെത്തിയപ്പോ ഇവർക്ക് വെള്ളം ആവശ്യത്തിന് തികയാതെ വന്നു. അപ്പൊ ഇവര് ആ വെള്ളത്തിന് സാധാരണ ഒരു സംസ്കാരവും ഒരു തെർബിയത്തൊക്കെ കൊടുത്ത് വളർത്തേണ്ട ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രതികരണമൊന്നും അല്ല. ഭയങ്കര രൂക്ഷമായിട്ട് എവിടെ വെള്ളം ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കല്ലേ എന്നുള്ള ഒരു ഒരു സാംസ്കാരിക നിലവാരം വിട്ടുകൊണ്ടാണ് ഇവർ പ്രതികരിച്ചതൊക്കെ. എന്തായാലും ശരി, അതിനെക്കുറിച്ച് ബൈബിളിലൊക്കെ വിശദമായിട്ട് പറയുന്നു. ബൈബിളിൽ അതിന്റെ പറയുന്നത് സഖ്യാപുസ്തകത്തിൽ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1-ാം മാസത്തിൽ ഇസ്രായേൽ സമൂഹം മുഴുവൻ സീനാ മരുഭൂമിയിലെത്തി. ജനങ്ങൾ കാദേശിൽ പാർത്തു. അവിടെ ജനസമൂഹത്തിന് കുടിനീരില്ലായിരുന്നു. അവർ മോശാക്കും അഹ്റോനും എതിരെ സംഘം ചേർന്നു. ഞങ്ങളും ഞങ്ങളുടെ കാലി ഞങ്ങളുടെ കൂടെ കാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി കർത്താവിന്റെ ഈ സഭയെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഈ നശിച്ച ദേശത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്തിന് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചു? ധാന്യങ്ങളോ അത്തിപ്പഴങ്ങളോ മുന്തിരിപ്പഴങ്ങളോ മാതളങ്ങളോ ഉണ്ടാകാത്ത ദേശം, ഇവിടെ കുടിനീരുമില്ല. അപ്പോൾ മോശയും അഹോനും സഭ വിട്ട് സമ്മേളന കൂടാരത്തിന്റെ വാതിക്കൽ എത്തി സുജൂദ് സാഷ്ടാംഗം ചെയ്തു. അപ്പോൾ കർത്താവിന്റെ തേജസ്സ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, വടിയെടുക്കുക, സമൂഹത്തെ വിളിച്ചു കൂട്ടിയിട്ട് നീയും നിന്റെ സഹോദരനായ അഹ്റോനും കൂടി അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ പാറയോട് വെള്ളം തരാൻ വേണ്ടി കൽപ്പിക്കുക. പിന്നീട് മോശ കൈ ഉയർത്തി പാറയിൽ രണ്ടു വട്ടം പടികൊണ്ട് അടിച്ചു. വെള്ളം ധാരാളമായി പ്രവഹിച്ചു. സമൂഹം കുടിച്ചു, അവരുടെ കന്നുകാലികളും. സംഖ്യാപുസ്തകത്തില് 20-ാം ഭാഗത്തില് 1-2 ഭാഗത്ത് ഇത് വിശദീകരിക്കും. അപ്പൊ കുറച്ചും കൂടി വിശദമായിട്ട് ആ ഭാഗം ബൈബിളിൽ പറയും. അപ്പൊ ഇവിടെ വടിയെന്ന് പറഞ്ഞാൽ മൂസാനബിയുടെ വടിയാണ്. നേരത്തെ ഇട്ടില്ലോ, മൂസാനബിക്ക് വാഹി കിട്ടിയപ്പോ മാത്തിൽ മൂസാനിന്റെ കൈ വലത്തെ കയ്യിൽ എന്താണ് കാലഹിയാസായ അതൊരു വടിയാണ്. അന്ന് മൂസാനബിയോട് അത് ഇട്ട പാമ്പാവും അങ്ങനെയുള്ള കാര്യങ്ങളാ പറഞ്ഞു. അതേ വടി കൊണ്ട് തന്നെ ഇവർ വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ മൂസാനബി അലൈഹിസ്സലാമിന് ഇത് കിട്ടി അള്ളാഹു പാറയിലടിക്കാൻ. അങ്ങനെ ആ പാറയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 12 ഉറവകൾ കിട്ടി. നമുക്കിപ്പോഴും അത് പോയാൽ കാണാൻ കഴിയും. വേറെയും ഒന്ന് ഭാഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ 12 ഉറവകൾ ഒഴുകിയതിന്റെ ലക്ഷണങ്ങളും ഒഴുക്കു ചാലുകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഫംഫജറത്ത് മിൻ ഉസ്നത്ത അശ്ഹത്തായ. ഈ 12 ഉറവകളെ ആക്കിയതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. 12 ഉറവകൾ പ്രഖ്യാപിതാക്കാൻ കാരണം ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ്. സന്താനങ്ങളാണ്. 12 മക്കളാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായത്. ഇവര് പലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക്, യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാമും 11 മക്കളും കൂടി ഈജിപ്തിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് അവര് അവിടെ വന്നത്. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളും അവര് പിന്നീട് 12 വിഭാഗങ്ങളായി, അല്ലെങ്കിൽ 12 ഗോത്രങ്ങളായിട്ട് മാറി. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളെ കുറിച്ച് പറയാറുണ്ട്. അവര് റൂബേൻ, ശിമയോൻ, ലേസി, യഹൂദ, ഇസ്സാക്കർ, സബലൂൺ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഖാദ്, ആശേർ, പിന്നെ 12-ാമനായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം. അപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 12 ആൾക്കൂട്ടർക്കും 12 വിഭാഗങ്ങൾ അവരുടെ സന്താന പരമ്പരകളാണ് പിന്നീടുള്ളത്. അപ്പൊ അവർക്കൊക്കെ ഓരോ മഷ്റബ്, കുടിനീരിന്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്താൽ, മഫ്ഫാലി ബാബാണ്, മഫ്ഫാലി ബാബാണ് ഒരു സ്ഥലമുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ ഖുർആൻ ഭാഷയിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ആ മഷ്റബ് അവരുടെ കുടിനീർ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും കുടിനീരിന് വേണ്ടിയുള്ള അടിയൊടിയൊക്കെ പണ്ട് മരുഭൂമിയിൽ വളരെ വ്യാപകമാണ്. അത് മക്കാർക്കും പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ തർക്കം വരാതിരിക്കാൻ വേണ്ടി 12 കൂട്ടർക്കും 12 കുടിനീരിന്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ അതാണ്, അങ്ങനെ അവർക്ക് വെള്ളം ആവശ്യത്തിന് ലഭിക്കുകയും ഉണ്ടായി. അതിലൊക്കെ പിന്നെ പലതും വിശദീകരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള അത്ര വെള്ളം വരുന്നു, ആവശ്യം കഴിഞ്ഞാൽ ആ ഉറവ നിന്നു പോകുമായിരുന്നു. വലിയൊരു മോചിസത്താണ് ആ കാണിച്ചു കൊടുത്തത്. അതായത് ഇവര് ബനുസ്രായേലുടെ ഒരു ചരിത്രങ്ങൾ മനസ്സിലാക്കിയത് മോചിസത്ത് അവർക്ക് പ്രകടമായ ഒട്ടേറെ മോചിസത്തുള്ള കാണിച്ചു. ഒന്നീ ചെങ്കടൽ കടന്നു തന്നാൽ തന്നെ ഒരു വല്ലാത്ത മോചിസത്തുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിയിട്ടാൽ അത് പാമ്പാകുന്നത് വലിയ മോചിസത്തല്ല. ഈമുള്ള ആളുകളൊക്കെ അന്ന് ആമന്ന ബി റബ്ബി ഹാറൂന വ മൂസാ എന്ന് സാഹിറുകൾ പറഞ്ഞ് ഈ വിശ്വസിച്ചല്ലോ. പിന്നീട് ഈ ചെങ്കടൽ കടന്നു. ആ ചെങ്കടൽ കടന്നിട്ട് ഇവരിപ്പുറത്തെത്തുകയും ഫിറാവുനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി മരിച്ചൊക്കെ അവർ കണ്ടതാ. അപ്പുറത്തെത്തിയപ്പോ മഞ്ഞ സെൽവ്യം വീണ് കിടക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് വെള്ളം കിട്ടാതായപ്പോ അവർക്ക് ഈ പാറയിൽ അടിച്ചപ്പോ അത്ഭുതകരമായ വിധത്തിൽ 12 ഉറവകൾ പൊട്ടി ഓരോരുത്തർക്കും ഓരോ ഉറവ് നിശ്ചയിച്ചു കൊടുത്തു. ഇത്ര പ്രകടമായ മോജിസത്തുകളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തിരിക്കും. എന്നിട്ടാണ് അവർ ഈ ധിക്കാരങ്ങളൊക്കെ കാണിച്ചത്. അത്താഴത്തിലെ പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, ഇവിടെ ഖുർആൻ പറഞ്ഞ എന്താണ്, കുരു ഭക്ഷണം കുടിക്കുക, ചിന്നിയും കുടിക്കുകയൊക്കെ ചെയ്തോളെ, മെജിസഖിലെ അള്ളാഹുവിന്റെ യോഗത്തിൽ നിന്ന്. അത് ഒരു പൊതുവർത്തമാനം ഇവരോട് ചേർന്ന് പറഞ്ഞ വർത്തമാനമാണ്. പൊതുവർത്തമാനം നമുക്ക് ആവശ്യത്തിന് തിന്നാനും കുടിക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ഒരിക്കലും അള്ളാഹുവിന്റെ വിഭവങ്ങള്, നമ്മൾ അള്ളാഹുവിന്റെ ഓരോ വിഭവം കഴിക്കുമ്പോൾ പടച്ചവന്റെ വലിയൊരു വിഭവമായിട്ട് എന്റെ ഭക്ഷണം, എന്റെ ചോറ്, എന്റെ അന്നം എന്ന മട്ടിൽ കഴിക്കരുത്. പടച്ചതാൻ പുരാത്തതാണ്. അതുകൊണ്ടാണ് തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് വിശന്ന് പൊരിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിൽ നടക്കുമ്പോ ഒരു സഹാബി തോട്ടത്തിൽ നിന്ന് കാരക്ക പറിക്കുകയാണ്. അപ്പൊ കാരക്ക പറിക്കണ്ടപ്പോ റസൂൽ അസ്സലാമു അലൈക്കും ചെന്നപ്പോ റസൂലല്ലേ, അദ്ദേഹം രണ്ട് കാരക്കത്തിന് വെള്ളം കൊടുത്തു. റസൂൽ ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഇറങ്ങിയതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ കാരക്കം വെള്ളം കുടിച്ചപ്പോ അദ്ദേഹം റസൂല് ആ ആയത്ത് അപ്പോഴാണ് പറയുന്നത്, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അന്നബി, ഈ അനുഗ്രഹത്തിന് നാളെ അള്ളാഹിനോട് കണക്ക് ഉത്തരം പറയേണ്ടി വരും. ഇത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂലാണ്ട് പൊട്ടി കരഞ്ഞു എന്നുള്ള. അപ്പൊ നമ്മള് ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന്റെ റിസ്ക്കാണ് കഴിക്കുന്നതെന്ന് ഓർമ്മ വേണം. അതേപോലെ തന്നെ ഒരു ഭക്ഷണ സംസ്കാരത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഭക്ഷണത്തെ കുറിച്ച് ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വേണം. ലോകത്ത് ഒരു ദിവസം 150 കോടി മനുഷ്യന്മാര് പട്ടിണി കിടക്കുന്നു. ലോകത്ത് ഒരു ദിവസം 10,000-20,000 കുട്ടികൾ ഭക്ഷണമില്ലാതെ പോഷകാഹാരമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വല്ലാത്ത അവസ്ഥയും മനുഷ്യരും നാശകാരികളെ പോലെ ഉറപ്പുണ്ടാക്കരുത്. നിങ്ങൾ ആ ഭക്ഷണത്തിന്റെ അതിര് അതിര് കവിയരുത്, ഒരിക്കലും അതിക്രമം കാണിക്കരുത് എന്ന് സൂചിപ്പിക്കും. അപ്പൊ നമ്മള് ഭക്ഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ വലിയും വല ഫഖീരിൻ വദ്ദ അന്നഹു ഉത്തിയ മിന ദുനിയാ ഖതാബ്. അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ റിസ്ഖിനി ആലി മുഹമ്മദിൻ കൂത്ത, അല്ലാഹുവെ മുഹമ്മദിന്റെ കുടുംബത്തിൽ അധിഷ്ഠിച്ച ഭക്ഷണം വന്നു. കാരണം മാമിൻ വലിയും വല ഫഖീരും വദ്ദ അന്നഹു ഉത്തിയ മിന ദുനിയാ ഖതാബ്, ദുനിയാവിൽ വെച്ചിട്ട് പരലോകത്ത് വെച്ച് ഓരോ സമ്പന്നനും പാവപ്പെട്ടവനും പറഞ്ഞു പോകും, ദുനിയാവിന് എനിക്ക് അരിഷ്ടിച്ച ഭക്ഷണം മതിയായിരുന്നു, ഉള്ളതൊക്കെ പെടുന്ന് തിന്ന് തീർത്തിട്ടാണ്ട് പോണ്ടാണ്. ഒരു ഭക്ഷണത്തോടുള്ള പൊതുസമൂഹത്തിന്റേതാണ് ഭക്ഷണം, റിസ്ക് അള്ളാഹുവിൻ്റെതാണ്, തനിക്ക് ആവശ്യമുള്ളതാണ് അതിൽ നിന്ന് കഴിക്കേണ്ടത്. അമിതമായ ഇത് ദൂർത്തും അതിന്റെ ദുർവ്യവും അത് നഷ്ടപ്പെടുത്തലൊക്കെ, നമ്മളെ ക്ലാസ്സിലൊക്കെ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, ഒരിക്കലും അടുക്കളയിൽ ഭക്ഷണം വേസ്റ്റ് ആകുന്ന അവസ്ഥ ഉണ്ടാവുക. കാരണം നമ്മളെ വീട്ടിലെ അടുക്കളയിൽ വേസ്റ്റ് ആകുന്ന ഒരു ഭക്ഷണം വടക്കേ ഇന്ത്യയിലെ ഒരു കുടുംബത്തിന്റെ ഭക്ഷണം, നമ്മളെ കല്യാണ വീട്ടിൽ വേസ്റ്റ് ആകുന്ന ഒരു ഭക്ഷണം ആഫ്രിക്കയിലെ 2-3 ഗ്രാമത്തിന്റെ ഭക്ഷണം, നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം എന്റെ ഇടയിൽ, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ലഭ്യമാണെന്നുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഇത് കിട്ടി, അങ്ങനെ അവർക്ക് വെള്ളത്തിന്റെ ഇത് വന്നു എന്നാണ്. വൈദ കുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ ത്വാമിം വാഹിദിൻ ഫദഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർദു മിൻ ബഖലിഹാ وكساحها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يقتدون وجاءتها എന്നാ വളരെ ആയത്തന്നെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് വലിയ വിശദീകരണം എനിക്ക് ആവശ്യം ശ്രദ്ധിച്ചു നോക്കും. വൈദ് കുൽത്തും അർത്ഥം വളരെ ശ്രദ്ധി പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. വൈദ് കുൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസായേ മൂസ, ആ ബനൂ ഇസ്രായേലിനോട് പറയാം, വൈദ് കുൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസായേ മൂസ ലൻ നസ്ബിറ, ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, അലാ ത്വാമിൻ ഒരു ഭക്ഷണത്തിൽ ഒരന്നത്തില്, അലാ ത്വാമിൻ വാഹിദ ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് മതിയാവൂല, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി, റബ്ബക്കാലിന്റെ റബ്ബിനോട്, യുഹ്രിജിലന അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിമ്മ തുമ്പിത്തുള്ള ഭൂമി ഭൂമി വിളയിക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിം ബക്കലിഹ അതായത് അതിലെ ചീര, വ കിസ്സാഇഹ അതിലെ കക്കരി, വ ഫൂമിഹ അതിലെ ഗോതമ്പ്, വ അദസിഹ അതിലെ പയറ്, വ ബസരിഹ അതിലെ ഉള്ളി, ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതസ്തബുദിലൂന നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ, അല്ലദീഹു അതിനാ ഏറെ താണവുന്നതിന് ഏറെ അതിനേക്കാൾ താഴ്ന്ന ഒന്നിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഹുവ അല്ലദി ഹുവ ഖൈർ അത്യുത്തമമായതിന് പകരം താണ ഒന്നിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇഹ്ബിത്തു നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക മിസ്ര ഏതെങ്കിലും പട്ടണത്തിലേക്ക്, പൈനലക്കും നിങ്ങൾ നിശ്ചയമായും നിങ്ങൾക്കുണ്ട് മാ സ്ഥലത്തും നിങ്ങൾ ചോദിച്ചത്, ദുരിബത്ത് അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടു അലൈഹിം അവരുടെ മേൽ, അസ്ദില്ല നിന്യത, വൽ മസ്കന പതിത്വം അല്ലെങ്കിൽ ദൈന്യത, വബാഉ അങ്ങനെ അവർ മടങ്ങുകയും ചെയ്തു, ബി ഗളബിൻ കോപവുമായി, മിനല്ലാ അല്ലാഹുവിന്റെ കോപവുമായി അവർ മടങ്ങി, ദാലിക അത് ബി അന്നഹും അവരായതിനാലാണ്, താനു യക്ഫുറൂനബിആയാത്തില്ല അല്ലാഹുവിന്റെ തെളിവുകളെ നിഷേധിച്ചതിനാൽ ആയിരുന്നു, നിഷേധിച്ചത് കൊണ്ടായിരുന്നു അല്ലെ അവർ ആയിരുന്നത് കൊണ്ടാണ് നിഷേധിച്ചത് കൊണ്ടാണ്, വയഖ്തുലൂന അവർ കൊല്ലുകയും ചെയ്തു, അന്നബിയീന പ്രവാചകന്മാരെ, ബിഗൈറിൽ ഹഖ് അന്യായമായി, ദാലിക അത് ബിമാ അസൗവ കാനു യഖ്തദൂൻ ബിമാ അസൗ അവർ ധിക്കരിച്ചത് കൊണ്ടാണ്, ഒക്കാനും അവരായിരുന്നതിനാലും യവത്തതൂൻ പരിധി വിട്ട് പ്രവർത്തിക്കുന്നതിനായാലും പ്രവർത്തിച്ചതുകൊണ്ടും ആയിരുന്നു. ബേജാറാവണ്ട, അർത്ഥങ്ങനെ പറയുമ്പോ ഒന്നും കൂടി പറയുമ്പോ രണ്ടെണ്ണം പറയുമ്പോ ശരിക്കും മനസ്സിലാവും കേട്ടാ. വൈദ കൊൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം ബനി ഇസ്രായേലിനോട് പറയാണ്, ഓർമ്മപ്പെടുത്താണ് അവരെ അവിടുത്തെ മക്കയിലെ കിതാബിലോടൊക്കെ പഴയ ചരിത്രം ഓർമ്മപ്പെടുത്താണ്. വൈദ കൊൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസായേ മൂസ ലൻ നസ്ബിറാനി, ഞങ്ങൾ സഹിക്കില്ല, ലാ ത്വാമിം വാഹിദീൻ, ഒരു ഭക്ഷണം ഇവിടെ മഞ്ഞ സെൽവല്ലേ കൊടുക്കുന്നുള്ളൂ, അപ്പൊ അതിമലൊന്നും ഞങ്ങൾക്ക് സഹിക്കൂല എന്നാണ്. പൊതുവന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫദുലന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബക്ക, നിന്റെ റബ്ബിനോട്. യുഹരിജിലന, ഞങ്ങൾക്ക് അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. മിമ്മ തുമ്പിത്തുള്ളത്, ഭൂമി വിളയിക്കുന്നതിൽ നിന്ന്, മിമ്പക്കരിഹ അതിന്റെ ചീരയിൽ നിന്ന്, കിസ്സാഹി അതിന്റെ കക്കരിയിൽ നിന്ന്, ഭൂമിഹാതിലെ ഗോതമ്പിൽ നിന്ന്, വാദസിഹാതിലെ പയറിൽ നിന്ന്, ബസരിഹാതിലെ ഉള്ളിയിൽ നിന്ന്. 61-ാമത്തെ ആയത്ത്, വക്കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണോ, അല്ലദീഹുവ അതിനാ ബില്ലദീഹുവ ഹൈ, അത്യുത്തമമായതിന് പകരം താണ ഒന്നിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇഹ്ബിത്തു മിസ്ര, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക. പൈനലക്കും നിശ്ചയമായും നിങ്ങൾക്കുണ്ട്, മാ സ്ഥലത്തും നിങ്ങൾ ചോദിച്ചത്. മാത്ത് അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടു ആരെയും അവരുടെ മേൽ, അദില്ലത്തു വൽ മസ്കന, നിന്ദ്യതയും ധൈന്യതയും. അങ്ങനെ അവർ മടങ്ങുകയും ചെയ്തു. അള്ളാഹുവിന്റെ കോപവുമായി, ലാലിക്കബി അന്നഹും കാനു യക്ഫുറൂനബിയായാത്തില്ല, അള്ളാഹുവിന്റെ തെളിവുകളെ അവർ നിഷേധിച്ചത് കൊണ്ടായിരുന്നു അത്. വയക്തുലൂനൻ നബിയീന, പ്രവാചകന്മാരെ വധിച്ചത് കൊണ്ടും, ബിഗൈരി ഹഖിൻ, അന്യായമായി. ലാലിക്ക ബിമാസൗ വഖാനു യഖ്തദൂൻ, അവർ പരിധി വിട്ട് പ്രവർത്തിക്കുന്നതിനാലും ധിക്കരിച്ചത് കൊണ്ടുമായിരുന്നു അത്. വളരെ ലളിതമായതുകൊണ്ട് ഞാൻ വാക്കുകൾ ആവർത്തിക്കുന്നില്ല, വളരെ മനസ്സിലാവുക, ഞാൻ പറയുമ്പോ മനസ്സിലാവും. അപ്പൊ ഇവരെന്താ പറഞ്ഞേ, വൈത്ത് കുൽത്തുയ മൂസ, മൂസയോട് പറഞ്ഞു, ലൻ നസ്ബിറാല ത്വാമിം വാഹിദ, ഒരു ഭക്ഷണത്തിൽ സഹിക്കൂല. പതുകുലന റബ്ബക്ക യുഹ്രിജുലനാ മിമ്മ തുമ്പിത്തുള്ളർദു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന പലത് ഞങ്ങൾക്ക് വിളയിപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരാൻ നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്ക്. അള്ളാഹുവിനോടുള്ള ഒരു എന്താ പറയാ, പറച്ചിലിന്റെ ശൈലിയൊക്കെ നോക്കി. അപ്പൊ എന്നിട്ട് എന്താ അവർക്ക് വേണ്ടത്, ചീര, കക്കരി, അതേപോലെ തന്നെ ഗോതമ്പ്, ഭൂമി ഗോതമ്പ്, വാദസിഹാതിലെ പയറ്, ബസരിഹാതിലെ ഉള്ളി. സൂറത്ത് ഏതാന്നൊക്കെ ചോദിക്കുന്ന ഇടക്ക് വരുന്ന ആളായിരിക്കും. അൽബക്കറ സൂറത്തിലെ 61. കാല അതസ്തബ്ദിലൂഹുനല്ലദീഹു അദിനാബില്ലദീഹു ഹയർ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഏറ്റവും ഉത്തമമായ മഞ്ഞ സെൽവ് ഇറക്കി തന്നിട്ട് അതിനേക്കാൾ താണൊന്നാണോ നിങ്ങൾ ചോദിക്കണമെന്ന് എന്ന് പറഞ്ഞാല്, ഇതിനെക്കുറിച്ച് മുഫസ്സറുകൾ രണ്ടഭിപ്രായം പറയും. ഈ താണൊന്ന് പറഞ്ഞാല് എന്തോ നിലവാരം കുറഞ്ഞ ഒന്നാണ് ഗോതമ്പും പയറും എന്ന അർത്ഥത്തിലല്ല, പകരം നിങ്ങൾ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വന്ന ആളുകളല്ലേ, മഹത്തായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായി വരേണ്ട ഒരാളുകളാണല്ലോ നിങ്ങൾ. ആ നിങ്ങള് മഹത്ത് ഒരുപാട് ധൈര്യത്തോടും സഹനത്തോടും ക്ഷമയോടും കൂടി പോകേണ്ട നിങ്ങൾ. ഈ ദുനിയാവിലെ അത് വേണം, ഇത് വേണം, തക്കരി വേണം, മറ്റേ വേണം എന്ന് പറഞ്ഞ അത്മലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളെ കൊണ്ടാണോ ഈ നിങ്ങളുടെ ഈ മരുഭൂവാസത്തിന്റെ ലക്ഷ്യം തന്നെ പുതിയൊരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിയല്ലേ? എന്നിട്ട് ഇതൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? സ്ഥൈര്യത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാനും ഒരു ഉത്തമ സമൂഹമായി മാറാനും അള്ളാഹിനോട് ചോദിക്കുന്നതിന് പകരം ഈ തീറ്റ സാധനങ്ങളൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന ഇതിലാണ്, അതാണ് മുഫസ്സിറുകൾ അതിന് കൊടുക്കുന്ന നല്ല വിശദീകരണം. അപ്പൊ അതാണ് അത് സൂറ സഖ്യാപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരെ കൂടെ ഉണ്ടായിരുന്ന നീജ പലിശക്ക് കൊതിപരുത്തു. ഇസ്രായേൽക്കാരും നിലവിളിച്ചു പറഞ്ഞു, ഹേ, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചു കിട്ടിയിരുന്നെങ്കിൽ ഈജിപ്തിൽ വെച്ച് വില കൊടുക്കാതെ തിന്നിട്ടുള്ള മീൻ കിട്ടിയെങ്കിൽ, മീന്, വെള്ളരിക്ക, മത്തങ്ങ, സബോള, അതുപോലെ വെളുത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ശക്തി വാർന്നുപോയി, ഈ മഞ്ഞല്ലാതെ ഞങ്ങൾക്കൊന്നും കാണാനേ ഇല്ല. സത്യപുസ്തകത്തിലെ വിശദീകരിച്ച് പറയുന്നു. അപ്പോ ഇതൊക്കെ പറയുന്നത് എന്താ പറഞ്ഞാല് ഇതാണ് ഇവരിവിടെ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഇവരെന്തായി, അത് മുസാലി പേരച്ചാ നിങ്ങൾ ഇതൊക്കെ ചോദിക്കണം, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ പോയിക്കോളി, നിങ്ങൾ ഇനി മരുഭൂമിയിലെ ഈ ത്യാഗസന്നദ്ധമായ അവസ്ഥ നിങ്ങൾ നേരിടണം, നിങ്ങൾക്ക് അവിടെ പോയാൽ ഇഷ്ടംപോലെ തിന്നാൻ. അങ്ങനെ ആ സമൂഹം ഇത്രയൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ടിട്ടും അള്ളാഹുവിന്റെ ഒരു നിയമവ്യവസ്ഥക്ക് വിധേയമായ ഒരു ഉത്തമ സമൂഹമായി മാറുന്നതിന് പകരം ഭൗതികതയുടെയും നിലവാരമില്ലായ്മയുടെയും അടിസ്ഥാനത്തിലേക്ക് താണപ്പോൾ വലുരിപത്ത് ആലേഹിം ദില്ലത്ത് വൽ മസ്കന, ദൈന്യതയും നിന്ദതയും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. നമുക്കറിയാം ലോകത്ത് യഹൂദ സമൂഹം ഈ ദൈന്യതയും നിന്ദതയും ഒന്നും പേറിയിട്ടു. അതിന് കാരണം കൂടെ പറഞ്ഞറിയാലിക്കബിഹും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. ഏത് പ്രവാചകനെയാണ് വധിച്ചത് എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷെ അത് ബൈബിളിലും മറ്റൊക്കെ വിശദീകരിച്ച് ചില പ്രവാചകന്മാരെ വധിച്ചതിനെ കുറിച്ച് പറയുന്നു. വിഗ്രഹാരാധനയെ എതിർത്തതിന്റെ പേരിൽ ഇല്യാസ് നബി അലൈഹി സ്വലാമിനെ അഹാബ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി, പിന്നെ അദ്ദേഹം ഒളിച്ച് അങ്ങനെ കുറെ ചരിത്രം പറയുന്നു. വ്യഭിചാരത്തെ വിമർശിച്ചതിന്റെ പേരിൽ സക്കരിയ അലൈഹിസ്സലാമിനെ കല്ലെറിഞ്ഞ് വധിച്ചു. സമൂഹ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഇരമ്യ പ്രവാചകനെ ചളിക്കുഴിയിൽ താഴ്ത്തി വധിച്ചു. അനി അതേപോലെ രാജാവിന്റെ മറ്റൊക്കെ അനീതിയെ വിമർശിച്ച യഹ്യ നബി അലൈഹിസ്സലാമിനെ ഗളച്ഛേദം അറുത്തിട്ട് അദ്ദേഹത്തിന്റെ തല കാമുകിക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ നിരവധി പ്രവാചകന്മാരെ വധിച്ചവരാണ് ഇവര്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിന്ദ ഇവരുടെ അറിയാലോ യഹൂദ സമൂഹം ഈ ഇസ്രായേൽ ഉണ്ടാകുന്ന വരെ ലോകത്ത് നാട്ടിയോടിക്കപ്പെട്ട ഒരു നിന്ദ വിഭാഗമായി മാറി. ഇസ്രായേൽ ഉണ്ടായത് ഇങ്ങനെ എങ്ങനെ ഏറ്റവും വലിയൊരു ചാപ്പിള്ളയുടെ ഒരു ജനമായിരുന്നവർക്ക് ഏറ്റവും മോശമായ. ഇപ്പോൾ ലോകത്ത് പാസ്പോർട്ട് നമ്മളൊന്നും ഇന്ത്യയിലടക്കമുള്ള പാസ്പോർട്ടില് ഇസ്രായേലിൽ പോയത് സീരി വെക്കാൻ പറ്റും. അതാണ് കാരണം നമുക്ക് സീരി വെച്ചാൽ പല രാജ്യത്തേക്കും പോകാൻ കഴിയില്ല. ലോകത്ത് ഇന്ത്യ പോലും ഒരു രാജ്യത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ ഒറ്റ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പൊ ഫാസിസ്റ്റ് ഗവൺമെന്റ് അംഗീകരിക്കുന്ന വേറെ കാര്യം. അന്ന് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ എതിർത്താണ്. ലോകരാജ്യങ്ങളൊക്കെയും ഇസ്രായേലിന്റെ ജനന അത് ബ്രിട്ടൻ ഉണ്ടാക്കിയ ചതിയുടെയും വഞ്ചനയുടെയും ഭാഗമായി ഒരേ പ്രദേശത്തൊക്കെ അതിക്രമിച്ചു കയറിയത്. എന്നിട്ടും ഇപ്പോഴെന്താ, ഞാൻ ഒന്ന് രണ്ടോ പോയിട്ടുണ്ട് ഇസ്രായേലിൽ. നമുക്കറിയാം അവിടെ പോയാലാ അവര് പേടിച്ചിട്ടാ, ചെറിയ പിള്ളേരാണ് വേറെ സൈന്യത്തിലെടുത്തെന്ന് അവര് അവരിങ്ങനെ തൂക്കും പിടിച്ച് പേടിച്ചിട്ടാണ് അവർ അവരുടെ മുമ്പിൽ ഈ പലസ്തീൻ പിള്ളേർ പന്തളിക്കും. ആ പന്ത് കളിച്ചിട്ട് അവർക്ക് ഒരു പേടിയില്ല. ഒരു ജനതയെ മുഴുവൻ ചൂഷണം, ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്ത് ആരോ ഇത് വിട്ടിട്ടൊക്കെയാണ് അവർ നിലനിൽക്കുന്നത് വേറെ കാര്യം. പക്ഷെ അവരുടെ ആ മുഖത്ത് ആ പേടിയും അതും ഒക്കെ നിലനിച്ചു നിൽക്കുകയാണ്. നമ്മള് പ്രവാചകന്മാർ അവരുടെ പ്രദേശങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അത് അവർ കൃത്യമായിട്ട് കാണുന്നത്. അപ്പോ അവരിന്ന് ആ ദൈന്യതയിൽ തന്നെ എന്ത് രാജ്യം ഉണ്ടാക്കിയാലും എത്ര സൈനിക ശക്തിയായി മാറിയാലും ശരി, അവർക്ക് ഉള്ളിൽ പേടിച്ചു കഴിഞ്ഞു കൂടുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് ആ നിന്ദത അവരെ കുറിച്ച് ആർക്കും അവരെ രാജ്യത്ത് പോയത് സ്വന്തം പാസ്പോർട്ട് സീലടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്നും അവർ നിലനിൽക്കുന്നു എന്നതാണ് അവരുടെ വസ്തുത എന്നതാണ്. അപ്പൊ അതാണ് വയക്തുലൂർ നബീന അസവക്കാനും. ഇതാണ് ആ ആയത്തില് വിശദീകരിച്ചത്, മനസ്സിലായിണ്ടാവും ഞാൻ വിചാരിക്കും. അടുത്ത ആയത്തിലേക്ക് കിടക്കാൻ, അടുത്തൊരു ആയത്തും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് നമുക്ക് പഠിക്കാനുള്ളത്, 62-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മന്നാമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വഅമില സാലിഹം ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തെല്ലാരും ശരിക്ക് കേട്ടിട്ടുണ്ടാകും പലതവണ, എന്നാലും കേട്ടോളൂ, ശരിക്ക് മനസ്സിലാക്കണം. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും സത്യവിശ്വാസം സ്വീകരിച്ചവർ, നിശ്ചയമായും പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ ഈ മുസ്ലിമീങ്ങൾ, വല്ലദീന ഹാദു യഹൂദരും മന്നസാറ ക്രൈസ്തവരും വസ്സാബിഈന സാബിഉകളും, മന്നാമന ബില്ലാഹി അല്ലാഹു വിശ്വസിച്ചുവോ വല്യവും ഇല്ലാഹിർ അന്ത്യദിനത്തിലും, വഅമില സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ, ഫലഹും അവർ അങ്ങനെയുള്ളവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അവർക്ക് ഭയമില്ല, അലൈഹിം അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നുമില്ല. ഒന്നുകൂടി നോക്ക, ശരിക്ക് അർത്ഥം നോക്ക. ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവരാകട്ടെ, വല്ലദീന ഹാദു ജൂതരായവരാകട്ടെ, വന്നസാറാ നസാറാക്കളാകട്ടെ, വസ്സാബിഈന സാബിഹുകളാകട്ടെ, മന്നാമന ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിച്ചവർ, വല്യവും ഇല്ലാഹിലെ അന്ത്യനാളിലും വിശ്വസിച്ചവർ, വാമില സ്വാധിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, പലഹും അവർക്കുണ്ട് അജിറുഹും അവരുടെ പ്രതിഫലം, എന്ത റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഹൗഫുൻ ഭയമില്ല അലൈഹിം അവർക്ക്, വലാഹും അവർക്ക് അവരല്ല, യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നവരുമല്ല. ഒന്നുകൂടി, ഇന്നല്ലദീന ആമനു മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാകട്ടെ, അത് ഞാൻ പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി, വല്ലദീന ഹാദു ജൂതരായവരാകട്ടെ, വന്നസാറ നസാറാക്കളാകട്ടെ, വസ്സാബീന സാബിഹുകളാകട്ടെ, മന്നാമന ബില്ലാഹി വല്ലവും ഇല്ലാഹിലെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർ, വാമില സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിച്ചവരും, വലഹും അവർക്കുണ്ട് അജ്റുഹും അവരുടെ പ്രതിഫലം, വലാ ഹൗഫുൻ അജ്റുഹും അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഹൗഫുൻ അലൈഹിം അവർക്ക് ഭയമില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നുമില്ല എന്ന് പറഞ്ഞ. അപ്പൊ ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാഴത്താണ്. ചില സർവമത സത്യവാദികളും ഇസ്ലാമിലെ ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ഈ ആയത്ത് വല്ലാതെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതായത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ അള്ളാഹുവിലും ഏത് വിഭാഗക്കാരാണോ അവര് അള്ളാഹുവിലും പരലോകം വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഈ പറയുന്നത് എന്ന് ചില ആളുകൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്കറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ആശയം പറയാനല്ല ഈ ആയത്തിന്റെ ക്രമെന്നുള്ളത് നമുക്കറിയാം. യഹൂദ് ബനു ഇസ്രായേലുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാബീനൊക്കെ പറഞ്ഞുതരാ തെരക്കൂട്ടെ. അപ്പൊ അപ്പൊ ഇവര് ഈ പറയുന്ന ചരിത്രം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചരിത്ര വിശദീകരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആണ് ഈ വിഷയം പറയുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ യഹൂദന്മാർക്കൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ക്രിസ്ത്യ ആളുകൾ അഖിൽ കിതാബുകാരുടെ ഒരു നിലപാട് തന്നെ, അവരാണ് സ്വർഗത്തിന്റെ ആൾ. നമ്മളിപ്പോഴത്തെ മുസ്ലിങ്ങളെ പോലെ സ്വർഗമൊക്കെ നമുക്കുള്ളതാണ്, നരകമൊക്കെ കാഫിരീത്തികൾക്കുള്ളതാണെന്നുള്ള നമ്മളെ ആൾക്കാരെ വിചാരം. ഇതേപോലത്തെ അല്ല, ഇതിനേക്കാൾ അശക്തമായ ഒരു മിഥ്യാധാരണയിലാണ് യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നത്. സ്വർഗം അവർക്കുള്ളതാണ്, അവരാണ്, അവർക്കൊരു പ്രശ്നമില്ല, അവരെ ജാതിയിൽ അങ്ങോട്ട് പെട്ടാം. ആ ജാതി നോക്കിയിട്ടാണ് അള്ളാഹു നോക്കിക്കോ, നമുക്ക് ജാതി നോക്കിയിട്ടാണ് സ്വർഗത്തിലേക്ക് വിട്ട. വേറൊരു വിഭാഗക്കാർക്കൊന്നും പ്രവാചകത്വത്തിന് അർഹതയില്ല, അവർക്കൊന്നും സന്മാർഗത്തിന് വകുപ്പില്ല. ഈ മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ അഖിൽ കിതാബുകാർ വെച്ചു പുലർത്തിയത്. ആ ധാരണ തിരുത്തുകയാണ് ഇവിടെ അള്ളാഹു, ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് ഏതെങ്കിലും ജാതിയോ മതമോ വർഗമോ നോക്കിയിട്ടല്ല അള്ളാഹു താല സ്വർഗത്തിലേക്ക് മറ്റന്മാരെ നയിക്കുന്നത്. പകരം അവരെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ല, മറിച്ച് ആര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, പരലോകത്തിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുവോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ, അവർക്കുള്ളതാണ് സ്വർഗം. അല്ലാതെ ജാതിയും മതവും നോക്കിയിട്ടല്ല എന്ന വസ്തുത ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്. അതാണ് ഇതിന്റെ ക്രമം. എല്ലാ മുഫസ്സറുകളും ഇങ്ങനെ തന്നെയാണ് ഇതിനെ വിശദീകരിച്ചത്. ഞാൻ ഒരുപാട് തഫ്സീറുകൾ നോക്കി, എല്ലാ മുഫസ്സറുകളും ഈ ആശയത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത്. അതാണ് ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യം. അല്ലദീന ആമനു എന്നതിന് എല്ലാ തഫ്സീറുകളും കൊടുത്തത് അല്ലദീന ആമനു ബിർ മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്ത മുസ്ലിമീങ്ങൾ. അൽ യഹൂദ്, യഹൂദ് എന്ന് പറഞ്ഞാൽ യഹൂദ്, യഹൂദ് എന്ന് പറയുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ നാലാമത്തെ പുത്രനാണ്. നാലാമത്തെ പുത്രന്റെ പേരാണ് യഥാർത്ഥത്തിൽ യഹൂദ എന്ന് പറയുന്ന ഒരു മകൻ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ട നാലാമത്തെ പുത്രനാണ് ഇവര്. പിന്നീട് നമുക്കറിയാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പിന്നെ ആളുകൾ പലസ്തീനിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ പലസ്തീൻ പ്രദേശം അവരുടെ ഭാഗമായി മാറി. അങ്ങനെ മാറിയപ്പോ ഈ 12 വിഭാഗക്കാരും അതായത് യൂശഫ് ബിൻ നൂന്റെ കാലത്ത് ഈ 12 വിഭാഗത്തിനും 12 പ്രദേശങ്ങൾ നിശ്ചയിച്ചു കൊണ്ടു. പലസ്തീന്റെ 12 പ്രദേശങ്ങളിലായിട്ട് ഈ 12 വിഭാഗവും മാറി. അതിൽ യഹൂദ വിഭാഗത്തിൽ നാലാമത്തെ മോനായ യഹൂദക്ക് ജെറൂസലേമിന്റെ തെക്കേ ഭാഗം ആണ് കിട്ടിയത്. അതിൽ വന്ന പ്രവാചകന്മാരായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും. ഞാൻ നേരത്തെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരിട്ടില്ല. ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ എന്ന് പറയപ്പെടുന്ന കബറിന്റെ അവിടെ എത്തുമ്പോ കാണാം, അവിടെ നമുക്ക് സന്ദർശിക്കാൻ കഴിയും. അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് ഈ ഇവരുടെ പേടിയും ബേജാറൊക്കെ കാണാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമു യഹൂദ എന്ന് പറയുന്ന മകന്റെ ആ പരമ്പരയിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ വന്നപ്പോ അന്ന് അത് വലിയതായി മാറിയിട്ട് പിന്നീട് അവരുടെ ആ കാലത്ത് ഇത് മൊത്തം ഇസ്രായേൽ രാജ്യമായി മാറി. ഈ 12 വിഭാഗം എന്നുള്ളതൊക്കെ മാറിയിട്ട് ഇസ്രായേൽ വിഭാഗം, ഇസ്രായേൽ രാജ്യം എന്ന സ്വഭാവത്തിലേക്ക് ഇത് മാറി. പിന്നീട് അവരുടെ കാലശേഷം പിന്നീട് അത് രണ്ടായി, യഹൂദ രാജ്യം വേറെയും ഇസ്രായേൽ രാജ്യം വേറെയും ആയി മാറി. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാൽക്ക് മനസ്സിലാവും. ഇസ്രായേൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഔദ്യോഗിക ഇസ്ലാമിന്റെ കാലത്ത് 12 മാറിയിട്ട് ഇസ്രായേൽ രാജ്യമായി മാറി. ഇവരുടെ കാലശേഷം പിന്നീട് എന്തായി എന്നാൽ ഇത് രണ്ടായി മാറി, യഹൂദ രാജ്യം വേറെ ഇസ്രായേൽ രാജ്യം വേറെ ആയി. പിന്നീട് ഈ ഇസ്രായേൽ രാജ്യം ഇല്ലാതായിട്ടൊക്കെ യഹൂദ എന്ന സ്വഭാവം. അതുകൊണ്ടാണ് അല്ലദീന ഹാദു എന്ന് പറയുന്നത് യഹൂദായിസം സ്വീകരിച്ചവർ എന്നൊരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ ഇവര് യഹൂദന്മാരല്ല, യഹൂദായിസം ഉൾക്കൊണ്ട ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഖുർആനെ പ്രയോഗിച്ചത്. യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ആ പറയുന്നത്. വൻ നസാറ എന്ന് പറയുന്നത് നസാറാക്കളെ. അതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങനെ ശ്ലോകത്തിൽ വന്ന ആളുകളാണ്. പിന്നെ മൻ അൻസാരി ഇലല്ലാഹ് എന്ന് ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ നഹ്നു അൻസാറുല്ലാഹ് എന്ന് മറുപടി കൊടുത്ത ആളുകളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണെന്ന് കൊടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ആ നസാറ എന്നുള്ള വാക്ക് വന്നത്. ഏതായാലും പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ സന്ദേശത്തെ പിന്നീട് വന്ന അപ്പോസ്തലന്മാരും മാറ്റിമറിക്കുന്ന, പിതൃക്കെ മാറ്റിമറിക്കുന്നതിന് മുമ്പ് ഇവർക്കുണ്ടായിരുന്ന ഒരു പേരായിരുന്നു നസാറ. അതുകൊണ്ടാണ് നസാറ എന്ന് ഖുർആനിലൂടെ പേര്. സാബി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് ഇതിപ്പോൾ ഉള്ള ഒരു മതവിഭാഗമല്ല, അത് മുമ്പുണ്ടായിരുന്ന ഒരു മതവിഭാഗമാണ്. യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെയും മജൂസികളുടെ ഇടയിലുള്ള ഒരു വിഭാഗം, അതല്ല വേറെ ചില വിഭാഗങ്ങളുടെ, അങ്ങനെ ഒരു പ്രത്യേക ഒരു വിഭാഗമായിരുന്നു അവര്. അവരിപ്പോ ഏതായാലും ലോകത്തില്ല. ഇങ്ങനെ യഹൂദ മതത്തിലും അല്ല മജൂസി മതത്തിലും അല്ലാത്തൊരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ സാബിയകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് ഏതാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അള്ളാഹുൽ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക, പരലോകത്തിനും വിശ്വസിക്കുക. ഇസ്ലാം നിർദ്ദേശിച്ച സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്താൽ, അയാൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, അയാൾ നിങ്ങൾ സത്യത്തിലേക്ക് വന്ന് സത്യമാർഗം സ്വീകരിച്ചാൽ പല ഹൗഫുന അല്ലേഹും പലാഹും യസ്തനും, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അതായത് ഖുർആൻ നേരത്തെ പറഞ്ഞല്ലേ ആദ നബി അലൈഹി ഇസ്ലാമിനോട് ഹുദാൻ ഹുദായ പലാഹുന അല്ലേഹും പലാഹും യസ്തനും, നമ്മൾ പഠിച്ചതാണ് ആയത്. നമ്മളിരുന്ന് സന്ദേശം വരുമ്പോ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ടാക്കാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ അവരേ സ്വന്തത്തിൽ പോകുള്ളൂ എന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളെ ചില ആൾക്കാർ, നമ്മളെ ചില ആൾക്കാരല്ല, മുസ്ലിങ്ങളെ ചിത്രണ്ടാക്കുന്ന ഇസ്ലാം വിരുദ്ധ ചേകനൂരിനെ പോലുള്ള ചില ആൾക്കാരൊക്കെ ഈ ആയത്ത് കൊണ്ട് നടക്കാറുണ്ട്. ഇപ്പൊ ചേകനൂരിന്റെ വാലായിട്ട് നടക്കുന്ന ചില മനുഷ്യന്മാരും ചില ആയത്തുകളായിട്ട് നടക്കാറുണ്ട്. അവരൊക്കെ പറഞ്ഞത് മതം ഏതും ആയിക്കോട്ടെ, ഈ ക്രിസ്ത്യാനികളായിക്കോട്ടെ, ആ ക്രിസ്ത്യാനികൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല, അവർക്ക് തൊഴുകാൻ ഇല്ല. അതായത് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിലും റസൂലിലും കിതാബുകളിലും എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ചാളായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല. വിശുദ്ധ ഖുർആനിലെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ ആ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഇത് വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ അല്ലെ, ഖുർആനല്ല ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ മുസ്ലിമാകും? നബി സല്ലല്ലാഹു അലൈഹി സൂറത്ത് നിസായിലെ 136-ാമത്തെ ആയത്ത് അതെയോ, സത്യവിശ്വാസികൾ തന്നെ അള്ളാഹുവിലും പ്രവാചകനിലും കിതാബിലൊക്കെ വിശ്വസിക്കുക, നിങ്ങൾക്ക് മുമ്പർക്കപ്പെട്ടതിലൊക്കെ വിശ്വസിക്കാം. മുമ്പർക്കപ്പെട്ടത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളാണെന്ന് വിശ്വസിക്കണം, ആ വേദഗ്രന്ഥങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം, അപ്പൊ അതും കൂടി വിശ്വസിക്കണം. അല്ലാതെ ആ വേദഗ്രന്ഥം അനുസരിച്ചല്ല ജീവിക്കേണ്ടത്, ഇപ്പൊ ജീവിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ്, ഖുർആനാണ് നിങ്ങൾക്ക് സത്യത്തിന്റെ മാർഗം ഇപ്പൊ കാണിച്ചു തരുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. മുൻകാല വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റേതായിരുന്നു, തൗറാത്തും സബൂറും എൻജീലൊക്കെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളായിരുന്നു. പക്ഷെ മനുഷ്യകരങ്ങൾ അതിൽ കൈകടത്തിയിട്ടുണ്ട്, എന്നിട്ട് അള്ളാഹുവിന്റെ വചനം ഏത്, അള്ളാഹുവിന്റെ വചനം ഏതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് മറ്റപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ അള്ളാഹുവിൽ ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയുന്നു, അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കാത്തവർ അവര് വ്യക്തമായ വഴികേടിലാണ്. ആരല്ലാഹുവിനെയും അംഗീകരിക്കുന്നില്ല, അവിവക്തമായ വഴികേടിലാണ്. ഇത് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരുപാട് അല്ലദീന ആരെങ്കിലും ശ്രദ്ധിക്കാത്ത ആളുകൾ, അള്ളാഹുന്റെ റസൂൽ അംഗീകരിക്കാത്ത ആളുകൾ, അള്ളാഹുന്റെ റസൂലാണ് തങ്ങളുടെ പ്രവാചകനെന്ന് അംഗീകരിക്കാത്ത ആളുകൾ, അള്ളാഹുന്റെ റസൂലാണ് അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കാത്ത ആളുകൾ, റഹ്മത്തുല്ലിൽ ആലമീനാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ, ഈ സമൂഹത്തിന് എല്ലാ കാലഘട്ടത്തേക്കുമുള്ള പ്രവാചകനാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ, യഥാർത്ഥത്തിൽ സത്യത്തിന്റെ മാർഗത്തിലല്ല. അല്ലെങ്കിൽ പിന്നെ യൂദന്മാരോട് ക്രൈസ്തവരോട് പ്രബോധനം നടത്തേണ്ട കാര്യം. ഇവിടെ ഖുർആൻ പറഞ്ഞത് ആ ജാതീയതയുടെ വരെ ഇന്ന ദീന അന്തല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മത്സരം ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു വ്യവസ്ഥ ഒരാൾ സ്വീകരിച്ചാൽ അസ്വീകാര്യമാണ്. ഈ സൽക്കർമ്മം സൽക്കർമ്മം എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഒരാളെ സഹായിക്കലല്ല സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനക്ക് വിധേയമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് സൽക്കർമ്മം. വളരെ കൃത്യമായി നമ്മളെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സൽക്കർമ്മം, അല്ലാതെ എന്തോ ചില കർമ്മങ്ങളല്ല. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെ പറലോത്ത് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് എവിടെ സ്വർഗം കിട്ടാൻ, അവർ സ്വർഗം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലോ, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ പാടായി പോകും. അവർ അള്ളാഹുവിന്റെ പ്രീതി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇത് അടിയുറച്ച് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം സമൂഹത്തിൽ ഫിത്തിന ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ഈ സർവമത സത്യവാദത്തിന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ശക്തമായി അതിനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്കറിയാം അള്ളാഹു വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റസൂല് റസൂല് വിശ്വസിച്ചപ്പോൾ ആ റസൂലാണ് അന്ത്യ പ്രവാചകൻ, ആ റസൂൽ കൊണ്ടുവന്നത് മുഴുവൻ സ്വീകരിക്കണം. വളരെ കൃത്യം, നിങ്ങൾ സത്യവിശ്വാസി ആകൂല, ആ പ്രവാചകൻ എന്തുകൊണ്ടുവന്ന അതിനെ ഒരു പ്രയാസം കൂടാതെ സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ സത്യവിശ്വാസി ആകൂല. ആ പ്രവാചകൻ വിധിച്ചതിൽ ഒരു അസ്വസ്ഥതയും നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ വ്യക്തമായിട്ട് നൂറ് നൂറായത്തുകൾ കിടക്കുകയാണ്. എന്നിട്ട് എങ്ങനെ അള്ളാഹുവിലും പ്രവാചകനിലും പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കാത്ത ഏതോ വിഭാഗങ്ങളൊക്കെ രക്ഷപ്പെടുമെന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തപരമായ നിലപാടാണ്? ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഏത് ജാതി മതം നോക്കണ്ട, മനുഷ്യന്മാർക്ക് അർത്ഥതാണോ വെളുത്തതാണോ ജൂതനാണോ കർത്തതാണോ മറ്റേ വിഭാഗത്തിൽപ്പെട്ടാണോ ഇന്ത്യക്കാരനാണോ ആ ദേശക്കാരനാണോ ഒന്നുമില്ല. മൻ ആമന ബില്ലാഹി വല്യവുമില്ല, അള്ളാഹുവിനും അന്ത്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് ബാക്കി എല്ലാ വിശ്വാസങ്ങളും. അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കണം, അതൊക്കെ അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വല്യവുമില്ലാഹിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കാണിച്ചുകൊണ്ട് സൽക്കർമ്മം അനുഷ്ഠിക്കണം. ആ സൽക്കർമ്മം ഏതാണെന്ന് പ്രവാചകത്തിൽ അള്ളാഹു ദൈവത്തിനു തിരുമേനി കൊണ്ടുവന്ന ഖുർആനിലൂടെയും പ്രവാചകന്റെ ചര്യയിലൂടെയും ഉൾക്കൊള്ളണം. അത് നിർദ്ദേശിച്ചതാണ് സൽക്കർമ്മം. അല്ലാതെ ഒരാൾ നിസ്കാരത്തിന് ഒരാൾ തോന്നിയ പോലെ എന്തോ പ്രാർത്ഥന സ്വീകരിക്കൂല. നിസ്കാരം പ്രവാചകൻ പഠിപ്പിച്ച പോലെ നിസ്കരിക്കണം. നാല് റക്കാത്ത് നിസ്കരിക്കുന്ന പോലെ അഞ്ച് റക്കാത്ത് നിസ്കരിച്ചാൽ പറ്റൂല. കാരണം അഞ്ച് റക്കാത്ത് ലോഹർ നിസ്കരിക്കണം നിസ്കാരം അമൽ സ്വാലിഹത്തല്ല. അഞ്ച് റക്കാത്ത് ലോഹർ ഒരാൾ നിസ്കരിച്ചാൽ അത് അമൽ സ്വാലിഹത്തല്ല, അത് അള്ളാഹുവിനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. കാരണം അള്ളാഹുവിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണത്. അപ്പൊ ഇങ്ങനെ സൽക്കർമ്മം ചെയ്താൽ പല അഹിന്നും പല അഭ്യർത്ഥരും അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കാരണം അയാൾ അള്ളാഹുവിന്റെ വ്യവസ്ഥക്കും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന്റെ ഘടനയിലുമാണ് അയാൾ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ്. ഇൻഷാല്ലാഹ് ഇനിയുള്ള ഭാഗങ്ങളെ വിശദീകരിക്കാം. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ വളരെ സമയം വൈകുന്നതെന്നാലും പറയാണ്, അതായത് വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ വർത്തമാനം പറയാൻ തുടങ്ങിയ ഒരുപാട് അബദ്ധം വരും. പകരം എല്ലാ ആയത്തുകളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഖുർആനിന്റെ ആശയം. ഖുർആൻ ഒരു ആയത്ത് വെച്ചിരിക്കും, ഓരോ തത്വം പറയല്ല, ഓരോ സന്ദർഭത്തിൽ ഓരോ വർത്തമാനം പറയലാ. അപ്പൊ നമ്മളൊരാളോട് ഇങ്ങോട്ട് വാ രണ്ടു രണ്ട് അർത്ഥം, ഒന്ന് പതുക്കെ പറഞ്ഞാലും ഗൗരവത്തിൽ പറഞ്ഞാലും ഇതാക്കണം. ഞാൻ സാധാരണ മാച്ചവറില് കോളേജിൽ പഠിക്കുന്ന ആൾക്ക് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ നാട്ടിൽ പോട്ടെ, അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ഉസ്താദ് പോടാന്ന് പറഞ്ഞാൽ പോണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പോട്ടെ എന്നാണ് ചോദിച്ച, പോടാ ഒന്ന് പറഞ്ഞാൽ പോണ്ടാന്നാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചാണ് പോടാന്ന് പറഞ്ഞത്. അവിടുന്ന് പോടാന്നാ പറഞ്ഞത്, വീട്ടിൽ പോടാന്നല്ല. അപ്പൊ ഓരോ വാക്കിനൊക്കെ അതിന്റെ ചില അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആനെ പൂർണ്ണമായും പഠിക്കാതെ അവിടുന്ന് കൊടുത്ത് ഓരോ ആയത്തെടുത്ത് പഠിച്ചാൽ ഒരുപാട് അബദ്ധങ്ങളിൽ നമ്മൾ ബന്ധപ്പെടും. അതുകൊണ്ടാണ് ഖുർആൻ മുഴുവൻ പഠിക്കുന്നത്. നമ്മൾ ഖുർആൻ മുഴുവൻ നമുക്കുള്ളതാ, അല്ലാതെ ഏതെങ്കിലും ഉസ്താദിനും മൗലവിമാർക്കും ഉള്ളതല്ല. ഇൻഷാല്ലാ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണൽ ആയിട്ട് അറിയിച്ചോളൂ, നമുക്ക് പരമാവധി പരിഹരിക്കാം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് എടുക്കുന്നവരെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, കാണാതെ ആരും കാണാതെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ചില പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. ദുആ ചെയ്യണം, നന്നായിട്ട് ഇത് പോകാൻ നോക്കണം. എല്ലാവരും ലൈവായി തന്നെ ക്ലാസ്സിൽ വരാൻ പറയണം. നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ ഇതിന്റെ യൂട്യൂബ് ലിങ്കുകൾ പരമാവധി അയച്ചു കൊടുക്കണം. ഖുർആനിന്റെ ഒരു പ്രബോധകരും കൂടിയായി നമ്മൾ എല്ലാവരും മാറണം എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു ഞങ്ങൾ തിരിപ്പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പലരും രോഗികളാണ്, ക്യാൻസർ രോഗികളുണ്ട്, കോവിഡ് ബാധിച്ച രോഗികളുണ്ട്. പലരും എന്നെ വിളിച്ചിട്ട് ദുആ കൊണ്ട് വസിയത്തിന്റെ പ്രശ്നവനെ അവരുടെ ആവശ്യങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കുമാറാകണേ, അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ, ഈ ഖുർആന്റെ മജ്ലിസിന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളെ ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ ജന്നാത്തിൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുമാറാകണേ. പടച്ചവനെ കഠിനകടോരമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. ഈമാനോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ സ്വീകരിക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം നരകമോചനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ബാബിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വലി നാരി മുഖല്ലിസാ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഅീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا لا تؤاخذنا ان نسينا واخطأنا. ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى والعفاف والانا. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي العظيم وما يسكون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ അങ്ങോട്ടും കൊണ്ട് ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.